Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. ഉദ്ധാന മഹോത്സവത്തിന്റെ സന്ദേശവും പിന്നെ വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. താമരശ്ശേരി രൂപതയുടെ മെത്രാൻ ബിഷപ്പുമാർ റെമേജിയോസ് ഇഞ്ചിനാനിൽ നൽകുന്ന ഈസ്റ്റർ സന്ദേശമാണിന്ന്.
ശ്രോതാക്കൾക്കെല്ലാം ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു. ലോകത്തെ വിമോചിപ്പിക്കാൻ വന്നവൻ കല്ലറയുടെ കനത്ത ഭിത്തികൾ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ ദിവസമാണല്ലോ ഈസ്റ്റർ. സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും മനുഷ്യ സ്വപ്നങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ ക്യാൻവാസിൽ പുതിയ വർണ്ണങ്ങളും വ്യാപ്തിയും നൽകി അനേകായിരങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറകമുളപ്പിച്ച യേശു എന്ന യഹൂദ യുവാവ് കല്ലറയുടെ വലിയ പാറയ്ക്കിടയിൽ അവസാനിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിനും പ്രവൃത്തികൾക്കും പ്രസക്തി നഷ്ടപ്പെടുമായിരുന്നു. കാരണം ഈ ലോകത്തിൻ്റെ മൂല്യക്രമങ്ങളെ തകിടം മറിച്ചുകൊണ്ട് അന്നുവരെ കാണാതിരുന്ന ഒരു ജീവിതശൈലി പ്രചരിപ്പിച്ചതുവഴിയാണ് നസ്രത്തിൽ നിന്നുള്ള ഈ പ്രവാചകൻ കാൽവരിയിലേക്കുള്ള വഴി സ്വയം വെട്ടിയത്. തൻ്റെ ജീവിതത്തിൽ യേശു ഏറ്റെടുത്ത സഹനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വന്ന ശത്രുതയും എല്ലാം വ്യക്തമായ ഒരു ലക്ഷ്യത്തിലേക്ക് അർത്ഥപൂർണമായി നയിക്കുന്നവയായിരുന്നുവെന്ന് ലോകം മനസ്സിലാക്കിയത് അവൻ്റെ ഉത്ഥാനത്തിന് ശേഷമാണ്. കുരിശിൻ്റെ വഴിയുടെ കാഠിന്യവും വേദനയും അസ്വീകാര്യതയും മാറിമറിയുന്നത് ഉത്ഥാന അനുഭവത്തിലൂടെയാണല്ലോ. മഹത്വത്തിലേക്ക് നയിക്കുന്ന ഏക വഴി, ഇടുങ്ങിയ വഴി, കുരിശിൻ്റെ വഴിയാണെന്നത് ലോകത്തിന് വ്യക്തമായും ഉത്ഥാനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലിഹ പ്രഘോഷിച്ചത്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. കുരിശിൻ്റെ വഴി യേശു വിശ്വാസിക്ക് രക്ഷയുടെ മാർഗമാണ്. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഭീഷണികളും ഉയർന്നു വരുമ്പോൾ ഉത്ഥാനത്തിൻ്റെ ഉറപ്പാണ് കുരിശിൻ്റെ വഴിയെ നടക്കാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത്. മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ IS തീവ്രവാദികളുടെ ഭീഷണിക്ക് വഴങ്ങാതെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്ന ആയിരങ്ങൾ, പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ വിശ്വാസികൾ, രക്തസാക്ഷികൾ, പാകിസ്ഥാനിൽ വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീവ്രവാദി ചാവേറുകളെ തടഞ്ഞു നിർത്തി പൊട്ടിത്തെറിച്ച് ജീവൻ സമർപ്പിച്ച സഹോദരങ്ങൾ, കൂട്ടമാനഭംഗത്തിന് ഇരയായിട്ടും തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ചുകൊണ്ട് മിഷനറി പ്രവർത്തനം തുടരുന്ന സന്യാസിനി, കുരിശിൻ്റെ വഴിയിൽ നിൽക്കുമ്പോൾ ഇവരെല്ലാം ഉത്ഥാനത്തിൻ്റെ ഉറപ്പ് ലഭിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ കാലഘട്ടത്തിൽ സുവിശേഷാനുസൃതമായി ജീവിതം നയിക്കുവാൻ നമുക്കാവശ്യം ഉത്ഥാനത്തിലുള്ള ഉറപ്പാണ്, പ്രത്യാശയാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ അത്യന്താപേക്ഷിതമാണ്. സുവിശേഷാനുസൃത ജീവിതം നയിക്കുമ്പോഴും ദൈവരാജ്യമൂല്യങ്ങളുടെ വ്യാപനത്തിനായി അധ്വാനിക്കുമ്പോഴും നേരിടേണ്ടി വരുന്ന ആനുപാതികതയില്ലാത്ത സഹനങ്ങൾ പലപ്പോഴും നമ്മെ തളർത്താറുണ്ട്. പ്രത്യാശ നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ ഇത്തരം അനുഭവങ്ങളെ ധീരോചിതമായി നേരിട്ട വ്യക്തിത്വങ്ങളെ തിരിച്ചറിഞ്ഞ് മാതൃകയാക്കുന്നത് സഹായകരമായേക്കും. വിയറ്റ്നാംകാരനായ കർദിനാൾ വാൻ ത്വാനിൻ്റെ ജീവിതകഥ ഇത്തരത്തിലുള്ളതാണ്. 1928 വിയറ്റ്നാമിൽ ജനിച്ച വാൻ ത്വാൻ 25-ാമത്തെ വയസ്സിൽ വൈദികനായി. തീഷ്ണത നിറഞ്ഞ വൈദിക ജീവിതത്തിനിടയിൽ റോമിൽ നിന്ന് സഭാ നിയമത്തിൽ ഡോക്ടറേറ്റ് ഉയർന്ന മാർക്കോടെ കരസ്ഥമാക്കി. തിരിച്ച് മാതൃരാജ്യത്തെത്തിയ വാൻ ത്വാൻ തൻ്റെ അജപാലന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. സെമിനാരികളിൽ പഠിപ്പിച്ച അദ്ദേഹം അന്തർദേശീയ മെത്രാൻ സമിതിയുടെ വിവിധ കമ്മീഷനുകളിൽ അംഗമായി പ്രവർത്തിച്ചു. രൂപതയുടെ വികാരി ജനറാൾ സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തി. 1967 മെത്രാനായി അഭിഷിക്തനായ അദ്ദേഹം ദൈവവിളി പ്രോത്സാഹിപ്പിച്ചു. വിയറ്റ്നാമിൽ സഭയുടെ നവീകരണത്തിനുതകുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കവെയാണ് 1975 പോൾ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ സൈഗോൺ അതിരൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള സഹായമെത്രാനായി നിയമിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ വടക്കൻ വിയറ്റ്നാമിൻ്റെ ഭാഗമായിരുന്ന സൈഗോൺ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പട്ടാളം കീഴടക്കി. വാൻതുവാൻ മെത്രാനെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചു. 13 വർഷത്തെ കാരാഗ്രഹവാസത്തിൽ 9 വർഷം ജയിലിൽ ഏകാന്ത തടവിലായിരുന്നു അദ്ദേഹം. ഏകാന്തതയുടെ തടവറയിൽ അദ്ദേഹത്തിന് അഗ്നി പരീക്ഷകൾ ഉണ്ടായി. ഒരു ജനൽ പോലുമില്ലാത്ത അറ, ദിവസങ്ങളോളം ചിലപ്പോൾ ഇരുട്ടിലായിരിക്കും, ചൂട്, ആവി, ചിലപ്പോൾ ശ്വാസം മുട്ടും. ഉറക്കമില്ലാത്ത രാത്രികളിൽ വാൻതുവാന്റെ മനസ്സ് ചിന്താഭാരത്താൽ തളർന്നു. മാനസിക പ്രതിസന്ധി അദ്ദേഹത്തെ ക്ഷയപ്പെടുത്തുവാൻ തുടങ്ങി. താൻ തുടങ്ങിവച്ച എത്രയോ പദ്ധതികൾ, വിയറ്റ്നാമിലെ ജനതയുടെ വളർച്ചയ്ക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങൾ, അജപാലന പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ച സന്തോഷവും ചാരിതാർത്ഥ്യവും, ഇപ്പോൾ ഇതൊന്നുമില്ലാതെ ഇരുട്ടറയിൽ. ഈ സാഹചര്യത്തിൻ്റെ ദൈവഹിതം തിരിച്ചറിയുന്നതിൽ മനസ്സ് പരാജയപ്പെട്ടുവെന്ന് തോന്നിത്തുടങ്ങിയ ഒരു നിമിഷം അദ്ദേഹത്തിന് ദൈവിക പ്രകാശം ലഭിച്ചു. നീ എന്തിന് ഇങ്ങനെ പീഡിപ്പിക്കുന്നു? നീ തിരഞ്ഞെടുത്തത് ദൈവത്തെയാണ്, നിന്റെ പ്രവൃത്തികളെയല്ല. വാൻതുവാന് ഇത് വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. നീ എന്തിന് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു? നീ തിരഞ്ഞെടുത്തത് ദൈവത്തെയാണ്, നിന്റെ പ്രവൃത്തികളെയല്ല. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ഏകാന്ത തടവിൽ നിന്ന് വിമോചിതനായ അദ്ദേഹം ജയിലിൽ നിന്ന് പേപ്പർ കഷണങ്ങളിൽ സന്ദേശങ്ങൾ തൻ്റെ ജനതയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ രൂപം കൊണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യാശയുടെ പാത എന്ന പുസ്തകം. അതുപോലെ ദൈവവചനം തുണ്ടുകടലാസുകളിലാക്കി ജയിലിൽ എത്തിച്ചു. പട്ടാളക്കാർ വരുമ്പോൾ അത് മണലിനടിയിൽ ഒളിപ്പിച്ചു. അങ്ങനെ ദൈവവചനം ഹൃദിസ്ഥമാക്കി. തടവുകാരുമായി സാവകാശം സൗഹൃദത്തിലായി. കാവൽക്കാരെ കഥകൾ കേൾപ്പിച്ചു, സുവിശേഷത്തിൻ്റെ കഥകൾ. കപ്പലിൻ്റെ ചരക്കറയിൽ കണ്ടുമുട്ടിയ 1500 പേരോട് സുവിശേഷം പ്രസംഗിച്ചു. ആത്മഹത്യയിൽ നിന്ന് നിരവധി തടവുകാരെ രക്ഷിച്ചു. അങ്ങനെ ജയിൽ അദ്ദേഹം തൻ്റെ കത്തീഡ്രൽ ദൈവാലയമാക്കി മാറ്റി. രഹസ്യമായി എത്തിച്ച വീഞ്ഞും ഓസ്തിയും സൂക്ഷിച്ചു വെച്ചു. ബലിയർപ്പിക്കാൻ കാസയില്ല. ഉള്ളംകൈയിൽ 3 തുള്ളി വീഞ്ഞും 1 തുള്ളി വെള്ളവും ചേർത്ത് അദ്ദേഹം ബലിയർപ്പിച്ചു. നിരാശയുടെയും തിരസ്കാരത്തിൻ്റെയും അത്യഗാധങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ ഉത്സവത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. 1988 ജയിൽ മോചിതനായ അദ്ദേഹം വീട്ടുതടങ്കലിൽ അടയ്ക്കപ്പെട്ടു. 1991 അദ്ദേഹം നാടുകടത്തപ്പെടുകയുണ്ടായി. റോമിലെത്തിയ വാൻതുവാൻ തൻ്റെ അനുഭവം, പ്രത്യാശയുടെ സുവിശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പങ്കുവച്ചു. നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിലിൻ്റെ പ്രസിഡന്റായി മാർപ്പാപ്പ അദ്ദേഹത്തെ നിയമിച്ചു. തുടർന്ന് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അദ്ദേഹം 2002 റോമിൽ വെച്ചാണ് മരണമടയുന്നത്. കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കർദിനാൾ വാൻതുവാന് ലഭിച്ച പ്രത്യാശയുടെ ഉറപ്പാണ് തൻ്റെ ജീവിതയാത്ര ദൈവം ആഗ്രഹിച്ചതുപോലെ പൂർത്തീകരിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചത്. യേശുവിനെയും അവിടുത്തെ സന്ദേശത്തെയും സ്വീകരിക്കുന്നതിൽ ലോകം അന്നും ഇന്നും വിമുഖത കാട്ടുന്നുണ്ട് എന്ന വസ്തുത നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മുഖച്ഛായ രൂപപ്പെടുത്തുമ്പോൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. വിത്ത് നല്ലതു തന്നെ, എന്നാൽ വിത്തിനെ സ്വീകരിക്കാൻ നിലം പലപ്പോഴും തയ്യാറല്ല. വിതക്കാരൻ നിലമൊരുക്കണം. പ്രത്യാശയുടെ കിരണങ്ങൾ പകർന്നു കൊടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ സുവിശേഷ മൂല്യങ്ങൾ ഇന്നത്തെ ജനസാമാന്യത്തിന് സ്വീകാര്യമാകുകയുള്ളൂ. സഹനങ്ങളുടെയും വേദനകളുടെയും അവസാനം ഉദ്ധിതനോടുള്ള നിത്യജീവിതം ഓരോ വിശ്വാസിയുടെയും ഉറപ്പായി മാറണം. ഉദ്ധാനത്തിന് പ്രത്യാശ കടന്നു ചെല്ലേണ്ട മേഖലകൾ നിരവധിയാണ്. സ്ഥിതിവിവര കണക്കുകൾ പലപ്പോഴും തിരക്കിനിടയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. ലോകജനസംഖ്യയിൽ 805 മില്യൺ ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ല. എന്നുവെച്ചാൽ 9-ൽ 1 പട്ടിണിയിലാണ് എന്നർത്ഥം. പട്ടിണി അനുഭവിക്കുന്നവരിൽ 60% സ്ത്രീകളാണ്. ഓരോ 10 സെക്കൻഡിലും പട്ടിണി സംബന്ധമായ രോഗങ്ങളാൽ ഒരാൾ മരണമടയുന്നു. വിശപ്പ് അനുഭവിക്കുന്ന 50% ആളുകളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. 1.7 ബില്യൺ ആളുകൾക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല. 3 സെക്കൻഡിലൊരാൾ എന്ന തോതിൽ ദിവസം 36,000 ആളുകൾ കൊല്ലപ്പെടുന്നു. മയക്കുമരുന്ന് അടിമകളാകുന്നു. ഈ അവസരത്തിൽ ഉദ്ധാന അനുഭവ കൂട്ടായ്മയാണ് സഭ എന്ന് നാം തിരിച്ചറിയണം. കർത്താവിൻ്റെ സാന്നിധ്യം, ഉദ്ധിതനായ യേശുവിൻ്റെ സാന്നിധ്യമാണ് സഭയുടെ ശക്തി കേന്ദ്രം. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന അവിടുത്തെ തിരുവചനം നമുക്ക് വലിയ ശക്തി നൽകുന്നു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ഉറപ്പ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ചാലകശക്തിയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഭാചരിത്രത്തിൽ പ്രക്ഷുബ്ധതയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. മരുഭൂമി അനുഭവം സഭയുടെ ജീവിതാനുഭവമാണ്. അടച്ചു ഭദ്രമാക്കിയ ജെറിക്കോ പട്ടണം ഇസ്രായേൽക്കാർ പിടിച്ചടക്കിയത് അവരുടെ സൈന്യബലം കൊണ്ടായിരുന്നില്ല. യഹോവയുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതരും വാഗ്ദാന പേടകം വഹിക്കുന്നവരും കാഹളം മുഴക്കുന്നവരും പട്ടണത്തിൻ്റെ മതിലിനു ചുറ്റും നടന്ന് ഏഴാം ദിവസം കാഹളം മുഴക്കി. കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലംപതിക്കുകയും ചെയ്തു. സമകാലിക സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ്. അധാർമികതയുടെയും സത്യസന്ധതയില്ലായ്മയുടെയും യുദ്ധത്തിൻ്റെയും ഫലങ്ങൾ സമൂഹത്തിൽ അസ്വസ്ഥത പടർത്തുന്നു. മനുഷ്യന് ദൈവത്തെ ആവശ്യമാണ്, അല്ലെങ്കിൽ അവൻ പ്രത്യാശയില്ലാത്തവനായി ഭവിക്കും. ക്രൈസ്തവർ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ അർപ്പിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവമില്ലാത്ത ലോകം പ്രത്യാശയില്ലാത്ത ലോകമാണ്. ഇന്നത്തെ അപര്യാപ്തകൾക്ക് മുന്നിൽ മനസ്സിൻ്റെ ആർജവത്വം പണയപ്പെടുത്താതെ, അന്ധകാരത്തിൻ്റെ സംഘടിത ശക്തി കണ്ട് ഭയപ്പെടാതെ, വചനാനുസൃതമായ ജീവിതത്തിലൂടെ തിന്മയുടെ കോട്ടകളെ തകർക്കാനുള്ള ദൈവ സാന്നിധ്യ വാഹകരായി പ്രത്യാശയുടെ പുതിയ പ്രഭാതങ്ങൾക്കായി നമുക്ക് കർമ്മനിരതരാകുവാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ശ്രോതാക്കൾക്കെല്ലാം ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
ലോകത്തിൻ പ്രകാശമേ, സത്യത്തിൻ സുമാർഗമേ, സ്നേഹത്തിൻ സ്വരൂപമേ, ത്യാഗദീപമേ.
ലോകത്തിൻ പ്രകാശമേ, സത്യത്തിൻ സുമാർഗമേ, സ്നേഹത്തിൻ സ്വരൂപമേ, ത്യാഗദീപമേ.
ഈ ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയും സംഘവുമാണ്. രചന ഫാദർ ജോസഫ് മനക്കിൽ, സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് താമരശ്ശേരി രൂപത അധ്യക്ഷനും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മദ്യവിരുദ്ധ കമ്മീഷന്റെ ചെയർമാനുമായ മാർ റെമേജിയോസ് ഇഞ്ചനാനിൽ പങ്കുവച്ച ഉദ്ധാന മഹോത്സവത്തിന്റെ ചിന്തകളാണ്. ശ്രോതാക്കളുടെ പേരിൽ തിരുമേനിക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഏവർക്കും പ്രാർത്ഥനാപൂർവം ഉദ്ധാന മഹോത്സവത്തിന്റെ ആശംസകൾ നേരുന്നു.